Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം ശ്രോതാക്കളെ, മാർപ്പാപ്പയുടെ ഡിസംബർ മാസത്തെ പ്രാർത്ഥനാ നിയോഗങ്ങളെക്കുറിച്ച് കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. പൊതുനിയോഗം കുടിയേറ്റക്കാർക്കു വേണ്ടി. കുടിയേറ്റക്കാർ ലോകമെങ്ങും വിശിഷ്യ ക്രൈസ്തവ സമൂഹങ്ങളിൽ വിശാല മനസ്സോടും സ്നേഹത്തോടും കൂടി സ്വീകരിക്കപ്പെടുന്നതിന്. ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ സത്യത്തിൽ സ്നേഹം എന്ന ചാക്രിക ലേഖനത്തിൽ കുടിയേറ്റ പ്രതിഭാസത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: സമഗ്രമായ മാനവ വികസനത്തിന്റെ ശ്രദ്ധേയമായ മറ്റൊരു മുഖമാണ് കുടിയേറ്റം എന്ന പ്രതിഭാസം. ഈ പ്രതിഭാസം ശ്രദ്ധേയമാകുന്നത് അസംഖ്യമാളുകൾ കുടിയേറി പാർക്കുന്നു എന്നുള്ളതും അതിൽ നിന്നുയരുന്ന സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവും സാംസ്കാരികവും മതപരവുമായ പ്രശ്നങ്ങളുമാണ്. ഇത് രാഷ്ട്രങ്ങൾക്കും അന്താരാഷ്ട്ര സമൂഹങ്ങൾക്കും നാടകീയമായ വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു സാമൂഹ്യ പ്രതിഭാസത്തെയാണ് നാം നേരിടുന്നത്. ധീരവും ദീർഘവീക്ഷണമുള്ളതുമായ അന്താരാഷ്ട്ര സഹകരണ നയങ്ങൾ കൊണ്ടേ ഇതിനെ ഫലപ്രദമായ രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ കഴിയുകയുള്ളൂ. കുടിയേറ്റക്കാർ പുറപ്പെടുന്ന രാജ്യങ്ങളും അവർ എത്തിച്ചേരാൻ ഉദ്ദേശിക്കുന്ന രാജ്യങ്ങളും അടുത്ത് സഹകരിച്ചുകൊണ്ട് ഇത്തരം നയങ്ങൾക്ക് രൂപം നൽകണം. വിവിധ നിയമ സംവിധാനങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ കഴിയുന്നതിന് ആവശ്യമായ അന്താരാഷ്ട്ര ചട്ടങ്ങളും ഈ നയങ്ങളോടൊപ്പം ഉണ്ടാകേണ്ടതുണ്ട്. കുടിയേറി പാർക്കുന്നതും അതുപോലെ തന്നെ കുടിയേറ്റക്കാർ ചെന്നെത്തുന്നതുമായ വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും ആവശ്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിലും ശ്രദ്ധ വേണം. ഇക്കാലഘട്ടത്തിലെ കുടിയേറ്റ പ്രശ്നങ്ങൾ സ്വന്തമായി കൈകാര്യം ചെയ്യുവാൻ ഒരു രാജ്യത്തിനും സാധിക്കില്ല. സ്വന്തം രാജ്യം വിട്ടുവരുന്ന അസംഖ്യം കുടിയേറ്റക്കാർ അനുഭവിക്കുന്ന യാതനകളുടെയും അവരുടെ പ്രതീക്ഷകളുടെയും സ്ഥലം മാറ്റം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുടെയും ദൃക്സാക്ഷികളാണല്ലോ നാം. ഈ പ്രതിഭാസം കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ വിദേശ ജോലിക്കാർ തദ്ദേശവാസികളുമായി ഇഴുകിച്ചേരുന്നതിൽ പ്രയാസങ്ങളുണ്ടെങ്കിലും അവർ എത്തിച്ചേർന്ന രാജ്യത്തെ സാമ്പത്തിക വികസനത്തിന് ശ്രദ്ധേയമായ സംഭാവന അവരുടെ അധ്വാനം വഴി നൽകേണ്ടതുണ്ട്. മാത്രമല്ല, അവർ സ്വന്തം നാട്ടിലേക്ക് അയക്കുന്ന പണവും സാമ്പത്തിക വളർച്ചയെ സഹായിക്കുന്നതാണ്. ഈ തൊഴിലാളികൾ ഒരു കച്ചവട ചരക്കായോ പണിയെടുക്കാനുള്ളവർ മാത്രമായോ പരിഗണിക്കപ്പെടുവാൻ പാടില്ല. ഉൽപാദനത്തിന്റെ പല ഘടകങ്ങളിൽ ഒന്നായി മാത്രം അവരെ കണക്കാക്കുവാൻ ഇടയാകരുത്. ഓരോ കുടിയേറ്റക്കാരനും ഒരു മനുഷ്യവ്യക്തിയാണ്. ആ നിലയിൽ അയാൾക്കും മൗലികവും അനിഷേധ്യവുമായ അവകാശങ്ങളുണ്ട്. ഈ അവകാശങ്ങൾ എല്ലാവരും എല്ലാ സാഹചര്യങ്ങളിലും മാനിക്കേണ്ടിയിരിക്കുന്നു. ഓരോ തരത്തിലുള്ള കുടിയേറ്റത്തിലെയും ജീവിതാനുഭവം വ്യത്യസ്തമാണ്. മലയാളികളായ പ്രവാസികളുടെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം നാട്ടിൽ ഇന്ന് വർദ്ധിച്ചു വരുന്നുണ്ട്. അത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ചലച്ചിത്രങ്ങൾ പോലും സാധാരണമായി വരുന്നു. പ്രവാസ ജീവിതം കേരള ജനതയെ സംബന്ധിച്ചിടത്തോളം സർവ്വപ്രധാനമായതുകൊണ്ടായിരിക്കാം പ്രവാസികളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നാം കൂടുതൽ ശ്രദ്ധാലുക്കളായിരിക്കുന്നത്. മധ്യപൂർവദേശം, പാശ്ചാത്യ രാജ്യങ്ങൾ, അമേരിക്ക, ആഫ്രിക്ക, അങ്ങനെ മലയാളികളായ പ്രവാസികളെ എവിടെയും കണ്ടുമുട്ടാം. അവരെ കണ്ടുമുട്ടാൻ സാധ്യതയില്ലാത്ത രാജ്യങ്ങളും സ്ഥലങ്ങളും വിരളമാണെന്നാണ് പറയപ്പെടുന്നത്. പലരും നാട്ടിലുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട സാധ്യതകൾ ലഭിക്കുമെന്ന തെറ്റിദ്ധാരണയോടെയാണ് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത്. പ്രതീക്ഷിച്ചതിൽ നിന്നും തികച്ചും വിഭിന്നമാണ് അവിടുത്തെ യാഥാർത്ഥ്യങ്ങളെന്ന് തിരിച്ചറിഞ്ഞാലും ഒരുപക്ഷെ അവിടെ തന്നെ താമസിക്കുവാനായിരിക്കും അയാളുടെ വിധി. അങ്ങനെ കുറഞ്ഞ കൂലിക്കോ മുതലാവാത്ത കൂലിക്കൊക്കെ വേണ്ടി പണിയെടുക്കേണ്ടി വരുന്നവർ ധാരാളമാണ്. വിദേശത്ത് ജോലിയോ പഠന സാധ്യതകളോ അന്വേഷിക്കുന്നവർ വ്യാജ ഏജന്റുമാരാൽ കബളിപ്പിക്കപ്പെടുന്നത്, വിദേശ രാജ്യങ്ങളിൽ അനുഭവിക്കേണ്ടി വരുന്ന അനീതിയും ചൂഷണവും, പ്രത്യേകിച്ച് അവിദഗ്ധ തൊഴിലാളികൾ നേരിടേണ്ടി വരുന്ന കഷ്ടപ്പാടുകൾ, NRI ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ, പിന്നെ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ നേടിയിരിക്കുന്ന വിമാനയാത്രാ സൗകര്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നിങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ പ്രവാസി ലോകം നേരിടുന്നുണ്ട്. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പൊതുപ്രശ്നമായി പരിഗണിക്കപ്പെടുന്നില്ല എന്ന ആരോപണം ഒരു വശത്തുയരുമ്പോൾ സർക്കാർ തലത്തിലും സ്വകാര്യ മേഖലയിലും പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടത്ര പരിഗണന നൽകുന്നുണ്ട് എന്ന അവകാശമാണ് മറുവശത്ത്. കേരള പശ്ചാത്തലത്തിൽ കുടിയേറ്റത്തെക്കുറിച്ച് പറയുന്നത് പോലെയല്ല ലോകത്തിന്റെ മറ്റു ചില ഭാഗങ്ങളിലുള്ളവർ ഈ പ്രതിഭാസത്തെ കാണുന്നത്. യുദ്ധമോ പ്രകൃതി ദുരന്തങ്ങളോ മൂലം ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പലായനം ചെയ്യേണ്ടി വരുന്നവരുടെ അവസ്ഥ നമ്മുടെ പ്രവാസികളുടെ ജീവിതാവസ്ഥയുമായി തുലനം ചെയ്യുവാൻ പോലും സാധിക്കില്ല. രാഷ്ട്രീയ പ്രതിസന്ധികളും അക്രമവുമൊക്കെ രൂക്ഷമായിരിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലെയും മധ്യപൂർവ്വ ദേശത്തെയും ജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. സ്വന്തമായിട്ടുള്ളതെല്ലാം നഷ്ടപ്പെട്ട് വെറും കൈയോടെ അഭയാർത്ഥികളായി അന്യനാടുകളിലേക്ക് പലായനം ചെയ്യുന്നവരുടെ അവസ്ഥ നമുക്ക് ഊഹിക്കാൻ പോലും സാധ്യമല്ല. ലിബിയയിൽ ആഭ്യന്തര കലാപം നടന്നപ്പോൾ ഏകദേശം 1,000,000+ പേരാണ് അന്നാട്ടിൽ നിന്ന് പലായനം ചെയ്തത്. ഇന്നും അവരിൽ എല്ലാവരും തങ്ങളുടെ ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. സിറിയയുടെ കാര്യമെടുത്താൽ 200,000+ സിറിയൻ ജനത ഇപ്പോൾ തന്നെ അന്നാട്ടിൽ നിന്ന് പലായനം ചെയ്തു കഴിഞ്ഞുവെന്നാണ് UN വെളിപ്പെടുത്തുന്നത്. അഭയാർത്ഥികളുടെ സംരക്ഷണത്തെക്കുറിച്ച് വാഴ്ത്തപ്പെട്ട ജോൺ 23 മാർപ്പാപ്പ ഭൂമിയിൽ സമാധാനമെന്ന ചാക്രിക ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: അഭയാർത്ഥികൾ മനുഷ്യവ്യക്തികളാണെന്നും വ്യക്തികളെന്ന നിലയിൽ അവരുടെ അവകാശങ്ങളെല്ലാം അംഗീകരിക്കപ്പെടണമെന്നും അവർ മുൻപ് അംഗങ്ങളായിരുന്ന രാഷ്ട്രത്തിലെ പൗരത്വം ഇല്ലാതായതുകൊണ്ട് മാത്രം അവരുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുന്നില്ലെന്നും മാർപ്പാപ്പ ഉദ്ബോധിപ്പിക്കുന്നു. ഈ വരുന്ന ഞായറാഴ്ച നാം ആഗമനകാലം ആരംഭിക്കുകയാണ്. പിറവിത്തിരുന്നാളിനൊരുങ്ങുന്ന ഈ വേളയിൽ കുടിയേറ്റ പ്രതിഭാസത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുവാനും കുടിയേറ്റക്കാർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ദേശീയ മെത്രാൻ സമിതിയുടെ വക്താവായ ബിഷപ്പ് പാട്രിക് ലിഞ്ച് ഒരിക്കൽ പറഞ്ഞത്, കുടിയേറ്റ പ്രതിഭാസം ക്രിസ്തുമസ് മഹോത്സവത്തിൽ ശക്തമായി പ്രതിഫലിക്കുന്നുണ്ടെന്നാണ്. ക്രിസ്തുവിനെ തേടി നാടും വീടും വിട്ടിറങ്ങിയ പൂജരാജാക്കന്മാരും ഇടയ സമൂഹവും ആധുനിക കുടിയേറ്റ പ്രതിഭാസത്തിന്റെ പ്രതീകങ്ങളാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കുടിയേറ്റക്കാരെ പോലെ ബെത്ലഹേമിലെത്തിയ പാവങ്ങളായ ആട്ടിടയന്മാർക്കും പരദേശികളായ രാജാക്കന്മാർക്കുമാണ് ആദ്യമായി സമാധാനത്തിന്റെ സദ്വാർത്തയും രക്ഷയുടെ അടയാളവും ലഭിച്ചതെന്നും അവരാണ് ആദ്യം ക്രിസ്തുവിനെ ദർശിച്ച് ആരാധിച്ചതും പിന്നീട് അവിടുത്തെ മറ്റുള്ളവർക്ക് കാണിച്ചുകൊടുത്തതുമെന്നും നാം ഓർക്കേണ്ടതുണ്ട്. ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായ കുടിയേറ്റ പ്രതിഭാസത്തിൽ ആട്ടിടയന്മാരെയും രാജാക്കന്മാരെയും പോലെ ഓരോ ക്രൈസ്തവനും സുവിശേഷമാകുവാനും സുവിശേഷമേകാനും വിളിക്കപ്പെട്ടിരിക്കുന്നവനാണ്. ലോകമെങ്ങും വിശിഷ്യ ക്രൈസ്തവ സമൂഹങ്ങളിൽ കുടിയേറ്റക്കാർ വിശാല മനസ്സോടും സ്നേഹത്തോടും കൂടി സ്വീകരിക്കപ്പെടുന്നതിന് മാർപ്പാപ്പയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പ്രേഷിത നിയോഗം. ബെത്ലഹേമിൽ നിന്ന് ഉദയം ചെയ്യുകയും സഭയിൽ പ്രതിഫലിക്കുകയും ചെയ്യുന്ന പ്രകാശത്തിലൂടെ ക്രിസ്തു തന്നെ തന്നെ മാനവ സമൂഹത്തിന് വെളിപ്പെടുത്തുന്നതിന്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2 നാം ഇങ്ങനെ വായിക്കുന്നു: ഹേറോദേസ് രാജാവിന്റെ കാലത്ത് യൂദയായിലെ ബെത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്തുനിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഹേറോദേസ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴാണെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു. അവനവരെ ബെത്ലഹേമിലേക്ക് അയച്ചു. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുൻപേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടക്കുന്ന സ്ഥലത്തിനു മുകളിൽ വന്നു നിന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ടാരാധിക്കുകയും ചെയ്തു. രണ്ടായിരത്തോളം വർഷങ്ങൾക്കിപ്പുറം ബെത്ലഹേം സന്ദർശിച്ച ധന്യനായ ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെഷിൻ തന്റെ ആത്മകഥയിൽ ഇങ്ങനെ എഴുതി: ക്രിസ്തുവിന്റെ ജനനസ്ഥലത്തിനു മുകളിൽ വലിയൊരു പള്ളി പണിതിട്ടുണ്ട്. ആ ബസലിക്കായൽ കയറുന്നത് വളരെ ഇടുങ്ങിയതും താണതുമായ വാതിലിൽ കൂടിയാണെന്നത് എന്നെ സ്പർശിച്ചു. ക്രിസ്തു ഒരു ഗുഹയിൽ ജനിച്ചതുകൊണ്ട് ആ ശിശുവിനെ കണ്ടെത്തുവാൻ ഇടയന്മാരും പൂജരാജാക്കന്മാരും താണുകുനിയേണ്ടി വന്നു. ദൈവികത കണ്ടെത്തുവാനുള്ള അവശ്യാവസ്ഥയാണ് എളിമ. എല്ലായ്പ്പോഴും തീർത്തും പ്രതീക്ഷിക്കാത്തിടത്താണ് ദൈവികത കണ്ടെത്തുക. ഇവിടെ കനികാമറിയത്തിൽ നിന്ന് യേശുക്രിസ്തു ജനിച്ചുവെന്ന് ലത്തീനിൽ എഴുതിയിരിക്കുന്ന സ്ഥലത്ത് മുട്ടുകുത്തി നിൽക്കുന്ന ആരും ഇടയന്മാരുടെയും പൂജരാജാക്കന്മാരുടെയും സന്ദർശനം ഓർമ്മിച്ചു പോകും. അവർ ഒന്നും അറിയാത്തവരും തങ്ങൾക്ക് എല്ലാം അറിഞ്ഞുകൂടെന്ന് അറിയാവുന്നവരുമായിരുന്നു. ബത്ലഹേമിലാന്ന് ഉദയം ചെയ്ത താരകം ഇന്ന് പൂർവാധികം പ്രഭയോടെ തിരുസഭയിൽ പ്രതിഫലിക്കുന്നു. ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ രചിച്ച കർത്താവിന്റെ വചനമെന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: പിതാവിന്റെ വചനമായ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം ഒരു ഭൂതകാല സംഭവത്തിന്റെ രൂപത്തിൽ മാത്രം പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുകയില്ല. അത് സജീവമായൊരു ബന്ധമാണ്. അതിലേക്ക് പ്രവേശിക്കുവാൻ വിശ്വാസ സമൂഹത്തിലെ ഓരോ അംഗവും വ്യക്തിപരമായി വിളിക്കപ്പെടുന്നു. നമ്മുടെ ഇടയിലെ ദൈവവചനത്തിന്റെ ഇന്നത്തെ സാന്നിധ്യത്തെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28:20. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരം പറയുകയുണ്ടായി: എല്ലാ കാലത്തെയും ജനങ്ങളെ സംബന്ധിച്ച ക്രിസ്തുവിന്റെ പ്രസക്തി അവിടുത്തെ ശരീരമായ സഭയിൽ പ്രകടമാകുന്നു. ദൈവവചനത്തിലൂടെയും കൂദാശകളിലൂടെയും യേശു ഇന്ന്, ഇപ്പോൾ, ഇവിടെ ഓരോ വ്യക്തിയോടും പറയുന്നു: ഞാൻ നിന്റേതാണ്, ഞാൻ എന്നെ തന്നെ നിനക്ക് തരുന്നു, ഞാൻ അങ്ങയുടേതാണ് എന്ന് മറുപടിയായി പറഞ്ഞുകൊണ്ട് ആ വാക്കുകൾ നമുക്ക് സ്വീകരിക്കുകയും അവയ്ക്ക് പ്രത്യുത്തരം നൽകുകയും ചെയ്യാൻ കഴിയും. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി എന്ന് വിശുദ്ധ യോഹന്നാൻ തന്റെ സുവിശേഷത്തിന്റെ ആമുഖത്തിൽ നമ്മോട് പറയുന്നു. ദൈവകൃപയാൽ അത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരന്തരീക്ഷമായി സഭ ആവിർഭവിക്കുന്നു. ബത്ലഹേമിൽ നിന്ന് ഉദയം ചെയ്യുകയും സഭയിൽ പ്രതിഫലിക്കുകയും ചെയ്യുന്ന പ്രകാശത്തിലൂടെ ക്രിസ്തു തന്നെ തന്നെ മാനവ സമൂഹത്തിന് വെളിപ്പെടുത്തുന്നതിനു വേണ്ടി മാർപ്പാപ്പയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അതോടൊപ്പം ക്രിസ്തുവിന്റെ രക്ഷണീയ ദൗത്യത്തിൽ പങ്കുകാരായിക്കൊണ്ട് സുവിശേഷം ലോകമെങ്ങുമറിയിക്കുന്ന യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായി ജീവിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യാം.
രാജാധിരാജനാം ദൈവകുമാരനെ കണ്ടോ, നീ കണ്ടോ, കാലിത്തോളുത്തിലെ പുൽക്കൊട്ടി തന്നിലായി സ്നേഹ
ബെന്നി തോമസിന്റെ വരികൾക്ക് മോൺസ്റ്റാ ജീണം പകർന്ന ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് കെസ്റ്റർ. ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയുടെ ഡിസംബർ മാസത്തെ പ്രാർത്ഥനാ നിയോഗങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.